ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഈ ലോകം മുഴുവൻ ചങ്ങലക്കണ്ണി ബന്ധമുള്ള ഒരു കച്ചവട ശൃംഖലയുടെ ഭാഗമാണ് ഞങ്ങളും. ഇന്ന് കാണുന്ന രൂപത്തിൽ ഈ ലോകം സൃഷ്ടിച്ചതിൽ ഒരു പങ്കുമില്ലാത്ത, എന്നാൽ കൊന്നും വെന്നും നടത്തിയ പടയോട്ടങ്ങളുടെ മുഴുവൻ കാരണമായ ഒരു ലോഹത്തിന്റെ വ്യാപാര ലോകം. രഞ്ജിത്ത് എഴുതി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി അഭിനയിച്ച ലോഹം അഥവാ യെല്ലോ മെറ്റൽ എന്ന ചിത്രത്തിലെ ഒരു പ്രധാന സംഭാഷണമാണ് ഇത്.
കൊന്നും വെന്നും നടത്തിയ പല പടയോട്ടങ്ങളുടെയും കാരണമായ ഒരു ലോഹത്തിന്റെ വ്യാപാര ലോകം. We are also a part of it.
കള്ളം കടത്തുന്ന കഥ എന്നായിരുന്നു ചിത്രത്തിന്റെ ടാഗ്ലൈൻ. സ്വർണ്ണക്കടത്തും അതിലെ ചതിയും വഞ്ചനയുമൊക്കെ സിനിമ പ്രമേയമാക്കി. എന്നുവച്ചാൽ കോടികളുടെ കച്ചവടമാണ് ഈ സ്വർണ്ണക്കടത്തിൽ നടക്കുന്നത്, അതിനാൽ നേരും നിറയും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് നായകൻ പറയുന്നുണ്ട്.
ഇവിടെ നേരും നിറയും പ്രതീക്ഷിക്കേണ്ട, കാരണം ഇനി ഇതിന്റെ കളി നിയമങ്ങൾ എഴുതാൻ പോകുന്നത് ഞാനാണ്. അനുസരിക്കുക, ചുവന്ന കാട് ഉയർത്തി കാട്ടുമ്പോ കളം വിട്ടിറങ്ങി പോവാ.
സിനിമയിലെ കഥാസാഹചര്യങ്ങളും ട്വിസ്റ്റുകളും മോഹൻലാലിന്റെ മീശപ്പിരിയുമൊക്കെ നമുക്ക് മാറ്റി നിർത്താം. എന്നിട്ട് സിനിമ പറഞ്ഞ കാലികമായ വിഷയത്തിലേക്ക് വരാം. അതിനർത്ഥം സ്വർണ്ണക്കടത്ത് കേരളത്തിൽ സമീപകാലത്ത് സംഭവിച്ച ഒരു കള്ളക്കടത്താണ് എന്നല്ല, പതിറ്റാണ്ടുകളായി നടക്കുന്ന സ്വർണ്ണക്കടത്തിന്റെ തുടർച്ച എന്ന് മാത്രം അർത്ഥമാക്കിയാൽ മതി. സിനിമയിൽ പറഞ്ഞ ഈ ഡയലോഗ് പോലെ ഇതൊരു കൊടും കാടാണ്, ക്രൂര മൃഗങ്ങൾ വസിക്കുന്ന കൊടും കാട്.
ഇത് നരിയും കുറുക്കനും പാമ്പൊക്കെ വാഴുന്ന കാടാണ്. തിന്നാൻ വേണ്ടിയും കൊല്ലും, കൊല്ലാൻ വേണ്ടിയും കൊല്ലും.
നിങ്ങളൊക്കെ ആരാ?
ഈ ചോദ്യത്തിനാണ് ഇനിയും ആർക്കും ഉത്തരം കിട്ടാത്തത്. ഇവരൊക്കെ ആരാണ്, എന്തുകൊണ്ടാണ് ഇവരെയൊന്നും ഇനിയും വേരോടെ പിഴുതെടുക്കാൻ കഴിയാത്തത്? ഉത്തരം ലളിതമാണ്. കേരളത്തിലെ സ്വർണ്ണ വിപണിയുടെ പിന്നിലും വലിയൊരു അധോലോകം പ്രവർത്തിക്കുന്നു എന്ന്. ജീവൻ അപകടത്തിലാകുന്ന തരത്തിലുള്ള വലിയ കള്ളക്കച്ചവടം നടന്നിട്ടും നമ്മുടെ സംവിധാനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്നുവച്ചാൽ നമ്മുടെ നിയമ സംവിധാനങ്ങളെക്കാൾ വലിയ സ്വാധീനമുള്ള സംഘം ഇതിന് പിന്നിലുണ്ട് എന്ന്. കാലികമാണ് വിഷയം എന്ന് പറഞ്ഞതുകൊണ്ട് ഇതെഴുതുന്ന സമയത്ത് നടന്ന രണ്ട് സംഭവങ്ങളെ ഓർമ്മിപ്പിക്കാം. ആലപ്പുഴ മാന്നാറിൽ ബിന്ദു എന്ന യുവതിയെ തട്ടിക്കൊണ്ടുപോയത് സ്വർണ്ണക്കടത്ത് സംഘമാണ് എന്ന് പോലീസ് പറയുന്നു. സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട് എന്ന് ഈ യുവതി ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിച്ചു എന്നും റിപ്പോർട്ടുകളുണ്ട്. ഏറ്റവും ഒടുവിൽ ദുബായിൽ നിന്നും മാലിദ്വീപ് വഴി കേരളത്തിലേക്ക് വന്നപ്പോൾ 1.5 kg സ്വർണം കൊണ്ടുവന്നിരുന്നു. പിടിക്കപ്പെടുമെന്നായപ്പോൾ ഇത് വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് ഇവർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. ഇനി മറ്റൊരു വാർത്ത നാദാപുരത്ത് നിന്നാണ്. നാദാപുരം ഇളയടത്ത് വോളിബോൾ കളി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന സംഘത്തെ ആക്രമിച്ച് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ മുഖ്യസൂത്രധാരൻ ഉൾപ്പെടെ രണ്ടുപേർ പിടിയിലായി. ഫൈസൽ, സെയ്ദ് അലിയാർ സെയ്ദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 1 kg സ്വർണം തട്ടിയെടുത്തത് തിരിച്ചുപിടിക്കാൻ കൊട്ടേഷൻ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആക്രമണം ആസൂത്രണം ചെയ്തു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പന്തിരിക്കര സ്വദേശി അജിനാസിനെയാണ് വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ തട്ടിക്കൊണ്ടുപോയത്. അജിനാസിന്റെ പ്രായം 30, തട്ടിക്കൊണ്ടുപോയ രണ്ടുപേരുടെ പ്രായം 37-38. വോളിബോൾ മത്സരം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ കാറിലെത്തിയ സംഘമാണ് തട്ടിക്കൊണ്ടുപോയത്. അജിനാസിനെ തട്ടിക്കൊണ്ടുപോകാൻ ആസൂത്രണം ചെയ്തത് ഫൈസലാണ് എന്ന് പോലീസ് പറഞ്ഞു. ഫൈസലിനു വേണ്ടി ദുബായിൽ നിന്ന് കൊടുത്തയച്ച 1 kg സ്വർണം അജിനാസിന്റെ നേതൃത്വത്തിൽ തട്ടിക്കൊണ്ടുപോയത് തിരിച്ചുപിടിക്കാനാണ് തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്തത് എന്നാണ് പോലീസിന് കിട്ടിയ വിവരം. ഇതൊന്നും നമ്മുടെ നാട്ടിലെ ആദ്യ സംഭവമല്ല എന്ന് നമുക്കെല്ലാം അറിയാം. കോവിഡ് കാരണം എല്ലാം അടച്ചിട്ടിരുന്നപ്പോഴും സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ സജീവമായിരുന്നു. ചാർട്ടേഡ് വിമാനങ്ങളിൽ പോലും സ്വർണം കടത്താൻ ഈ സംഘങ്ങൾക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ മഞ്ഞ ലോഹ കച്ചവടത്തിന്റെ പ്രാധാന്യം മനസ്സിലാകും. 2020 നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ കേരളത്തിലെ സ്വർണ്ണക്കച്ചവടത്തെക്കുറിച്ചും സ്വർണ്ണക്കടത്തിനെക്കുറിച്ചും അതിപ്രധാനമായ ഒരു ചർച്ച നടന്നു. ഒരുപക്ഷെ ഇത്തരം ചർച്ചകളൊന്നും നമ്മൾ അറിയാറില്ല എന്നതാണ് വാസ്തവം. VD സതീശൻ MLA ചോദ്യം ചോദിച്ചു. ധനമന്ത്രി തോമസ് ഐസക് മറുപടി പറഞ്ഞു. അതിൽ തോമസ് ഐസക് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: കേരളത്തിന് ഇപ്പോൾ ലഭിക്കുന്ന, അതായത് സ്വർണ്ണ നികുതിയിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത് 160 crore രൂപ മാത്രമാണ്. ലോക കമ്പോളത്തിന്റെ 1/3 ഇന്ത്യയാണ്, അതായത് 30%. 2007 800 ടൺ ഇറക്കുമതി ചെയ്ത സ്ഥാനത്ത് 2013 അത് 1000 ടണ്ണായി ഉയർന്നു. സ്വർണ്ണവില ഒരു പവന് 9,000 രൂപയിൽ നിന്ന് 26,000+ രൂപയായി ഈ കാലയളവിൽ ഉയർന്നു. അതുകൊണ്ട് ഞങ്ങൾ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ 26,824 രൂപ ഒരു പവന് വിലയുണ്ടെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി 3,361 രൂപയും ബാങ്ക് പ്രീമിയം ഒരു പവന് 1,128 രൂപയും GST 3% വെച്ച് 940 രൂപയും ഇൻകം ടാക്സ് 314 രൂപയും വരും. അങ്ങനെ ആകെ 32,564 രൂപയാണ്. നേരായ മാർഗത്തിലൂടെ ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ ഒരു പവന് 32,564 വരും. കള്ളക്കടത്താണെങ്കിൽ 26,824 രൂപയെ വരൂ. ഈ പശ്ചാത്തലത്തിൽ വലിയ തോതിൽ കള്ളക്കടത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മന്ത്രി പറഞ്ഞത്. വി ഡി സതീശൻ ഇതിന് മറുപടിയായി മറ്റൊരു ചോദ്യം കൂടി ഉന്നയിച്ചു. എന്തുകൊണ്ടാണ് ഈ നികുതി വെട്ടിപ്പും ഉൾപ്പെടെ സംഭവിക്കുന്നത് എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അതിന് അദ്ദേഹം പ്രൊഫസർ മേരി ജോർജിന്റെ സ്വർണ നികുതിയെക്കുറിച്ചുള്ള ഒരു പഠനം ചൂണ്ടിക്കാട്ടി. അവർ പറഞ്ഞത് കേരളത്തിൽ യഥാർത്ഥത്തിൽ എല്ലാ പഴുതുകളും അടച്ചാൽ 18,000 കോടി രൂപയുടെ നികുതി ഇതിൽ നിന്നും കിട്ടുമെന്നാണ്. അതൊരു സർക്കാരും ചെയ്തിട്ടില്ല. പക്ഷെ ഒരു വ്യത്യാസവുമില്ലാതെ കണക്കുകളുടെ പ്രൊജക്ഷൻ നോക്കിയാൽ 3,000 കോടി രൂപയുടെ സ്വർണം നമുക്ക് കിട്ടണമായിരുന്നു. വേൾഡ് ഗോൾഡ് മാർക്കറ്റിന്റെ 30% ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ സ്വർണത്തിന്റെ മേജർ മാർക്കറ്റ് എന്ന് പറയുന്നത് കേരളമാണ്. വേൾഡ് ഗോൾഡ് കൌൺസിലിന്റെ കണക്ക് പ്രകാരവും ഇന്ത്യയിലെ ഗോൾഡ് ഡിമാൻഡ് 752 ടണ്ണാണ്. ഇതിൽ ഭൂരിഭാഗവും വിറ്റഴിക്കുന്നത് കേരളത്തിലാണ്. നാഷണൽ സാമ്പിൾ സർവേയുടെ കണക്കനുസരിച്ച് കേരളത്തിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ വേണ്ടിയുള്ള പ്രതിമാസ ആളോഹരി ചെലവ് 208 രൂപയാണ്. രണ്ടാം സ്ഥാനത്ത് വരുന്ന ഗോവയുടേത് കേവലം 34 രൂപയാണ്. ബാക്കിയുള്ളവരെല്ലാം 30 രൂപയിലും 20 രൂപയിലും താഴെയാണ്. കേരളത്തിന്റെ സ്വർണത്തോടുള്ള അഭിനിവേശം എത്ര കൂടുതലാണെന്നും എന്തുകൊണ്ടാണ് ഇത്രയും സ്വർണം വലിയ തൂക്കത്തിൽ കേരളത്തിൽ വന്നടിയുന്നത് എന്നതിന്റെയും ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. സ്വർണ വിപണിയിലേക്കും കേരളത്തിൽ നടക്കുന്ന കള്ളക്കടത്ത് കാര്യങ്ങളിലേക്കും ആഴത്തിലുള്ള അന്വേഷണം വേണം. 2019 നവംബർ 27 ആലുവക്കാരനായ ഒരു മലയാളി യുവാവ് മുംബൈയിൽ വച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. കോപ്പറിന്റെ ബ്രാസ് ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടായിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ അദ്ദേഹമുൾപ്പെടെ വലിയ സ്വർണ കള്ളക്കടത്ത് കണ്ണിയാണ് എന്ന് നിയമസഭയിലെ രേഖകളിൽ വി ഡി സതീശൻ പറഞ്ഞതുണ്ട്. അതായത് കേരളത്തിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വലിയൊരു ചർച്ചയും സംവാദവും നിയമസഭയിൽ നടന്നു. പക്ഷേ അതൊന്നും എങ്ങും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം. ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നായി സ്വർണ്ണക്കടത്ത്, അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഒരിക്കൽ കൂടി ലോഹം എന്ന സിനിമയിൽ പറഞ്ഞ ഈ പ്രാധാന്യമുള്ള സംഭാഷണം കേൾക്കുക. ഈ ലോകം മുഴുവൻ ചങ്ങലക്കണ്ണി ബന്ധമുള്ള ഒരു കച്ചവട ശൃംഖലയുടെ ഭാഗമാണ് ഞങ്ങളും. ഇന്ന് കാണുന്ന രൂപത്തിൽ ഈ ലോകം സൃഷ്ടിച്ചതിൽ ഒരു പങ്കുമില്ലാത്ത, എന്നാൽ കൊന്നും വെന്നും നടത്തിയ പടയോട്ടങ്ങളുടെ മുഴുവൻ കാരണമായ ഒരു ലോഹത്തിന്റെ വ്യാപാര ലോകം.
ഇവിടെ നേരം നിറയെ പ്രതീക്ഷിക്കണ്ട. തിന്നാൻ വേണ്ടിയും കൊല്ലും, കൊല്ലാൻ വേണ്ടിയും കൊല്ലും.
നിങ്ങളൊക്കെ ആരാ?